பேரணி கெம்பிரா நாதனும் முள்முடி நல்கியானோகமே நீ தரும் பேரணி கெந்திரா செம்மரமோ கரைகளும் நாதனும் முள்முடி நல்கியானோகமே நீ தரும் பேரணி கெந்திரா
பறையும் என்ன அறியோ எல்லாருக்கும் ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ ടെലിവിഷൻ കണ്ടുകൊണ്ട് ഇരിക്കാം. ഞങ്ങൾ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ അടുത്ത ഡ്യൂട്ടി തുടങ്ങുക. അതെന്തോ നൈറ്റ് ഡ്യൂട്ടി. സകല സമർക്കും വേണ്ടി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ രോഗികളാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ വരുമ്പോൾ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് കല്യാണപ്രായമാകുമ്പോൾ, നിങ്ങളുടെ പാസ്റ്റർ രാത്രി വീട്ടിൽ നിൽക്കുക. കർത്താവേ, അവർ സമുദായത്തിൽ ഈ കൂട്ടത്തിൽ വന്നതാ. അവരുടെ തലമുറയ്ക്ക് ഒരു വഴി തുറക്കണവേ. ഒരു നാൾ നശ്വര ലോകം വിട്ടു തിരിയുന്ന അതിവേഗം അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ നിലന്നു നന്നാണറിയും. ഒരു സുവിശേഷകൻ എന്നതിന്റെയല്ല, ഭൂമിയിൽ ഏതൊരു തൊഴിലാളി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലിയും കൂടുതൽ മനോവേദനയും കൂടുതൽ ടെൻഷനും കൂടുതൽ ഭയവും അനുഭവിച്ചിട്ടാണ് അവർ നീണ്ടു നിൽക്കുന്നത്. അവരുടെ വേലക്കിറങ്ങിയവരാരും അവരുടെ മക്കളും മടുക്കരുത്. ഈ മണ്ണിൽ അഭിമാനത്തോടെ പിടിക്കാവുന്ന ഒരു പുസ്തകമേ ഉള്ളൂ, അതും ബൈബിൾ. വാർത്തകളെ രണ്ടാമത് നമ്മൾ കേരളത്തെ സ്വാധീനിക്കാം. അതിമനോഹരമായ വാർത്തയാണ് ചാവറ ക്രിയകളത്തിനും ദേവപ്രയ സമയം. നമുക്കത് പുച്ഛ, പക്ഷെ അതിൽ പോസിറ്റീവ് സൈഡ് കൂടെ പറയാം. ലോക ക്രൈസ്തവ ഭൂപടത്തിൽ ഇന്ത്യൻ ക്രൈസ്തവരുടെ അഭിമാനം ആകാശത്തോളം ഉയർന്ന വർഷമാണ് 2014. ഓക്കെ, ഉപദേശം അടുത്ത് പറയാം. എന്താണ് അതിനകത്തുള്ളതാണ് സംഭവം? ഒരു സഭ, സഭ എന്നുള്ള വാക്ക് യോജിക്കുകയും പറഞ്ഞ് ശരിയാക്കിയില്ലെങ്കിലും ഒരു സംഘടന ചിലരെ വിശുദ്ധരായിട്ട് നിർണയിച്ചു. അപ്പൊ വിശുദ്ധരാക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് എപ്പോഴാണ് കൊടുത്തത്? മരിച്ചു കഴിഞ്ഞവർ. നമ്മള് ഒരു സമൂഹത്തിൽ നമ്മൾ വിമർശിക്കുകയില്ല, പക്ഷെ സത്യം പറയും. അങ്ങനെ കൊടുക്കാൻ അറിയാവുന്നുണ്ട്. അതാത് സംഘടനയ്ക്ക് അവരുടെ സംഘടന നിയമപ്രകാരം എന്താ ചെയ്യാൻ വരാത്തത്? അത് ദൈവമേക്കുള്ളൂ. ദൈവമേക്കണം ആകെ നിർബന്ധം. മതങ്ങളിൽ ചെയ്യുന്ന കാര്യം ദൈവം ഒന്നും അംഗീകരിക്കാനല്ല, ദൈവം ഉണ്ടെന്ന് ഒരു വിശ്വസിക്കുന്നത് കുറവാ. അപ്പൊ സംഘടനയ്ക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവകാശമാണ്. എന്നാൽ നമ്മൾ അതുമായിട്ട് പഠിക്കാനുള്ള കാര്യം അറിയാം. ഇത്രേ വില കൂടിയ സാധനം നിനക്ക് ഉയർത്തിയിരിക്കുന്നു. എന്തൊരു വിശുദ്ധൻ എന്ന് കിട്ടിയത്, അതിനു മുമ്പ് ദൈവദാസങ്ങൾ കിട്ടണം. നമുക്കിതൊക്കെ എന്നെ കിട്ടും ഒരു കാര്യമുണ്ട്. ഇതെന്താ ഈ മരിച്ചു കഴിഞ്ഞു കൊടുക്കുന്നു? എനിക്ക് മനസ്സിലായി ഇവൻ പിന്നാലെ കുട്ടികൾ കാണിച്ചാൽ. കഥ കൊടുക്കുന്നു, മറ്റേ കൊടുക്കാവുള്ളൂ. കാരണം ഇവർ ഇതിന്റെ പലപ്പോൾ കാണി ഇത് കിട്ടിക്കഴിഞ്ഞ് കൂടുതൽ. കാരണം അവരല്ലേ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. എന്റെ ഈ പുസ്തകം എല്ലാം അറിഞ്ഞിട്ടു 10-15 വയസ്സുള്ള എന്റെ വിശുദ്ധനാക്കിയത് ഞാൻ പുസ്തകം കണക്കാക്കാം. ഓ, ഞാൻ കഥ വിശ്വസിക്കുന്നു. നിന്റെ വീഴ്ചകളും നിന്റെ തോൽവികളും നിന്റെ പരാജയങ്ങളും നിന്റെ 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 കൈ നിൽപ്പുകളും അറിഞ്ഞിട്ടു ദൈവത്തെ നീ എങ്ങനെ കുതിക്കണം, എങ്ങനെ കുതിക്കണം ശക്തിയോടെ കരകളാടിച്ച ദൈവത്തെ മാത്രം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അത് ഇപ്പോഴത്തെ പുതിയ ഉപദേശിക്കാൻ പറയുന്നത് എല്ലാ കുട്ടികൾ കളിച്ചാൽ കുഴപ്പമില്ലെന്നുള്ളതുകൊണ്ടാണോ യോഗനാക്കി? അല്ല, അവിടെയൊക്കെ വചനം ക്ലിയറായിട്ട് പറയാം. എന്നെ എന്റെ കഥാൻ അറിയാവുന്നവര് എന്റെ അമ്മയ്ക്ക് അറിയാവോ? എന്റെ അപ്പനറിയാവോ? ഇല്ല. ഞാൻ ഇച്ചിരി കുരുത്തക്കേടൊക്കെ കാണിക്കും, പക്ഷെ ഞാൻ അനുഗമിക്കും. എന്നെ ശുദ്ധീകരിച്ചെടുത്തോളാം എന്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. എന്നെ ശുദ്ധീകരിച്ചെടുത്തോളാം എന്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. വെറുതെ ഒന്നും കർത്താവ് നിന്നെ എങ്ങനെ മുൻകണ്ട് വിളിച്ച് വേർതിരിക്കുവോ? ദൈവത്തിന്റെ പദവി എത്ര വലുതാ, പക്ഷെ അത് ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്ന് മാത്രം. അപ്പോ എന്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും അനുദിനം പരിഹരിച്ച് എന്നെ അനുദിക്കാനുള്ള മുഖാന്തരം ഒരുക്കി തെറ്റ് തിരുത്തത്തക്ക നിലയിലേക്ക് എന്നെ ചിലപ്പോൾ മുറിവേൽപ്പിച്ചിട്ടെങ്കിലും എന്നെ ദൈവത്തിൽ കരയിപ്പിച്ചിട്ടുണ്ട്. എന്നെ അനുദവാമത്തിലേക്ക് നടത്തിയിട്ട് എന്നെ വല്ലതിനെ സ്വർഗത്തിലെത്തിക്കുവാൻ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി പക്ഷപാതം ചെയ്യുന്ന എന്റെ കർത്താവിനെ ഞാൻ എങ്ങനെ സ്തുതിക്കണം? എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആമേൻ. അതെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ കൊണ്ടുപോകരുത്. മുൻകാലങ്ങളെക്കാൾ സുവിശേഷ പ്രവർത്തകരും സുവിശേഷകരും വളർന്നു. അതിവേഗതയുള്ള അതിനൂതനമായ മീഡിയ ഇപ്പോഴുണ്ട്. ഇന്റർനെറ്റിൽ കൂടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലുമായിട്ടും എനിക്കറിയാൻ നേരത്തെ വേറെ ഉള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ അതിവേഗം എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നു. ഒരു 40 വയസ്സിൽ താഴെ ഉള്ള ആളുകൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഇതിനകത്താണ് ചെലവഴിക്കുന്നവർ. ചില പ്രായം കഴിഞ്ഞു നോക്കി ഇപ്പൊ അതേപോലെ അതിനകത്ത് കയറി വരാൻ ഇനി മറ്റൊന്നും തോന്നുന്നില്ല. പരിശ്രമിച്ചാൽ സാധിക്കുമായിരിക്കും, പോകട്ടെ. അപ്പൊ ഇതിനകത്ത് എല്ലാം ആദ്യപ്പോ ആളുകൾ ദിവസം പഠിക്കുന്നതും വാർത്തകൾ അറിയുന്നതും എന്തിനേറെ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ പോലും ഇതിലൂടെയാണ് വിജയം തട്ടിയെടുത്തത് അഥവാ വിജയം സാധിപ്പിച്ചത്. അതാണ് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ കുറെയൊക്കെ യാത്ര ചെയ്യുകയും ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കേൾക്കുന്ന ഒരു വാക്ക് പറയാം, കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ എന്റെ പാത്രയെ ഏതാ വിശ്വസിക്കുക? മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? കൺഫ്യൂഷൻ ആണല്ലോ. വിശ്വാസികൾക്ക് രോഗം വരികയെന്ന് ചേട്ടൻ പറയുന്നു. രോഗശാന്തിയൊക്കെ ഇപ്പൊ ഇല്ലെന്ന് ചേട്ടൻ പറയുന്നു. വിശ്വാസത്തിൽ ഒന്നാം തന്നെ പാപമൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ചെയ്താലും കുഴപ്പമില്ല ചേട്ടൻ പറയുന്നു. ഉപവാസം വേണം ചേർത്ത് പറയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം ചോദ്യ കേട്ടോ, ഇല്ല ഇങ്ങനെ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ എവിടുന്നാ വരുന്നുള്ളത് അറിയാമോ? പിശാചിൽ നിന്നാ. ഏതൊക്കെ തോട്ടത്തിലാണോ ഈ സാധനം തുടങ്ങിയത്? ദൈവം വാസ്തവമായി കൽപ്പിച്ചുള്ള കൺഫ്യൂഷൻ. ഇതേ സാധനം ഒത്തിട്ടിരിക്കുന്നതോ മത്തായി 4 യേശുവിനോട്, നീ ദൈവപുത്രൻ എങ്കിൽ, നീ ദൈവപുത്രൻ എങ്കിൽ. യേശുവിന്റെ മറുപടി സിമ്പിളാ, അവിടെ മുഴുവൻ വായിച്ച് നമ്മൾ ചുറ്റി കിടക്കണ്ട. യേശുവിന്റെ മറുപടി, ഞാൻ ദൈവപുത്രൻ നാമം നിനക്കല്ലേ തന്നത്, നീ തന്നില്ല. അതാ കട്ട പോലെ വിജയാ, ഞാൻ ദൈവപുത്രനാണോ നിനക്കല്ലേ നൽകിയത്, എനിക്കൊന്നുമില്ല. അതാ യേശു പറഞ്ഞ വിജയാത്ത. കൺഫ്യൂഷൻ ഉണ്ടാക്കുക, നീ ദൈവപുത്രനെങ്കിൽ ഇങ്ങനെ പടരിയിരിക്കണ്ട. അപ്പൊ ദൈവത്തിനാണേ പടരിയില്ല, ദൈവത്തിനാണേ രോഗമില്ല, ദൈവത്തിനാണേ വിഷമമില്ല, ദൈവത്തിനാണേ ടെൻഷൻ ഇല്ല. ഇതെല്ലാം തെറ്റിദ്ധരിക്കാൻ നീ ഉദ്ദേശിക്കുന്നേ? ആ എന്ന ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ദൈവപുത്രനെ നല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിനാണെന്ന് അറിയുന്നത്. ദൈവത്തിന്റെ വായ്പ കരുന്ന സ്ഥലം വചനം കൊണ്ട് ജീവിക്കുന്നു. അവന്റെ ശബ്ദം ഞാൻ ഇന്ന് കേട്ടതാ. എന്നെ, എനിക്ക് എന്റെ പിതാവിനെ അറിയാം, എന്റെ പിതാവിന് എന്നെ അറിയാം. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. വിചാരിച്ച അടുത്തടക്കിന് കേൾക്കണം. എന്നാ നീ ഇതിന് മുകളിൽ താഴെ വിചാരിക്കുന്നു. ദൂതന്മാർ കൈകൾ കാര്യങ്ങളൊക്കെ വാക്കുന്നുണ്ട്. ആ വാക്കിയൊക്കെ പുള്ളി പറഞ്ഞാൽ ശരിയെന്ന് നമുക്ക് തോന്നും, പക്ഷെ പുള്ളി പറഞ്ഞതല്ല ശരി. ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. എന്നാ പറയോ, ചാടിയ താങ്ങാവുന്ന ബൈബിളിൽ വീണ താങ്ങാവുന്നു. ചെറിയ മാറ്റം നമ്മളില്ല. ഇതിന് വേദോസ് അറിയാൻ നമ്മൾ തോന്നുന്നു. വേദോസ് അന്യം പറയുന്നത് ഒരു ഒരു ചെറിയ ഗ്രാമം മാറ്റിക്കളയും. ചാടിത്ത താങ്ങാവും കഴിവില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കൈകളിതാമോ ചാടിയതാമോന്നില്ല. അതുകൊണ്ട് കുളിച്ചു വളച്ചാടാ. പിന്നെ ഒരു അധ്യാപകൻ അതിന് പോകും, വീണെങ്കിൽ നമ്മളെ കുളിച്ചു കണ്ടോ, ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സാധാരണ ബന്ധമാണ്. ഇതിനു മുമ്പിൽ ആരും വീഴരുത്. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വീഴരുത്. കൺഫ്യൂഷൻ പിശാചെ കൊണ്ടിരുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം പറയാൻ സാധിച്ചില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ ദൈവിക ദിവസം തന്ന ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടാം. ചില വലിയൊരു കാര്യം, വലിയൊരു ഒരു സന്ദേശത്തിൽ അത് കിടക്കുന്നത് നമുക്കൊന്നും എടുക്കാം. ലൂക്കോസ് 14:25-35 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. മൈക്കുള്ള ആരെങ്കിലും വായിക്കാമോ?
ഏറിയ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികിൽ അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പാലിക്കാതിരിക്കുക ചെയ്യുന്നവരെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവരും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവൻ എല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർപ്പാൻ വകയില്ല എന്ന് പരിദർശിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റു രാജാവുകളുടെ പണയപ്പാൻ പുറപ്പെടുന്നത് ഇരുന്ന് 20,000 വരുന്നവരോട് താൻ 10,000 എതിർപ്പാൻ മതിയെന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികയും മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു.
ഞാൻ ഈ വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എല്ലാവർക്കും ചോദ്യങ്ങൾ പോലെ മനസ്സിലാവുന്ന പോലെ ജീവിക്കണം നടത്താൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായിട്ട് സിമ്പിളാക്കുന്ന നിർത്തി പറയാം. ദേവസ്വം കൊണ്ടുവന്നിട്ടുള്ളവരെ കഴിയുമെങ്കിൽ പുസ്തകത്തിലൊന്ന് നോക്കിക്കോ. പുതിയ കാര്യമൊന്നുമല്ല, പഴയ കാര്യമാണ്. ഞാൻ വായിക്കാം. ഏറിയ പുരുഷാരം എന്ന് പറഞ്ഞാൽ എത്ര കാണാം? ഒരു പേജ് പുറകോട്ട് മറിച്ചാൽ അതിൻ്റെ നമ്പറിൽ ലൂക്കോസ് 12:1 അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ കാണാം. 1,000 ഇരിക്കും മതി. എത്ര വായിക്കുന്നു? 1,000 ഗുണമായിരുന്നു. അപ്പൊ 10,000 ആളുകൾ കർത്താവിന്റെ പുറകെ കൂടി. ഓക്കെ, 10,000 അങ്ങനെ 6 കൂടിയപ്പോ കർത്താവ് തിരിഞ്ഞു എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും വകയ്ക്കാതെ അഥവാ വെറുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുന്നില്ല. എന്റെ ചോദ്യം, സത്യസന്ധമായ ഈ വാക്യത്തെ നമ്മൾ ഒരിക്കലും പ്രശ്നമായോ? ഈ വാക്യമൊക്കെ നമ്മൾ പൊതുവെ അധികം വായിക്കാതെ വിടുന്നു. ഇത് സന്തോഷിപ്പിച്ച വാക്യമെന്ന് ആരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് സന്തോഷിപ്പിക്കാൻ വളരെ സത്യമാണ്. ഇതിനെ കുറിച്ച് ചിലർ പറയുന്നത് നമ്മളോടല്ല പറഞ്ഞിരിക്കുന്നു. എന്താ എന്റെ ശരിയായ ഇവിടെ എന്റെ ക്രിസ്ത്യാനിറ്റിയുടെ താക്കോൽ? അപ്പൊ ഒരു ചോദ്യം, ഇങ്ങനെ പറഞ്ഞാൽ ഈ ഏറിയ പുരുഷാരം വരുമോ? വരികയാണ്. ഇത് പറഞ്ഞതെപ്പോഴാണ്? ആള് വന്നപ്പോൾ കർത്താവിന്റെ തനി നിറം ഒറിജിനൽ ഉപദേശം പറഞ്ഞത് ആള് കൂടിയുണ്ട്. ആള് കൂടുതലും വരാൻ പറഞ്ഞത് തൊട്ട് പുറകിലത്തെ ഭാഗം വായിക്കാൻ പറയും. തൊട്ട് പുറകിലത്തെ പാസേജ് ദൂരോട്ടൊക്കെ പോയാൽ പഠിക്കാൻ പറ്റിയ പാടില്ല. 14:15-24 അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബൈബിളിൽ കൂടെ പോണമെന്ന് പറഞ്ഞത് 14:14-24 വായിച്ചാൽ ഒരു മനുഷ്യൻ ഒരു മുത്താഴം വരുത്തുന്നു, ഒരു അത്താഴം വരുത്തുന്നു, എല്ലാവരെയും ക്ഷണിക്കുന്നു, മുൻകൂട്ടി ക്ഷണിച്ചു, സമയമായപ്പോൾ ആളെ വിട്ടു, ആരും വന്നില്ല. ഉടനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ ദാസന്മാരോട് പറഞ്ഞു, വിളിച്ചവരും വന്നില്ലെങ്കിൽ വരുന്നവരെ വിളിക്കണോ? അപ്പൊ അവർ മനസ്സിലായില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഉള്ള വണ്ടിയായിട്ട് ഓരോ തവണ കാണുന്നവരെ എല്ലാം തോന്നിക്കോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം വാക്യം 22:21. നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ഹൈവേസ് ആൻഡ് ബൈവേസ് ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കുട്ടികൾ പറയും. എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നോക്കണ്ട, യൂണിഫോം നോക്കണ്ട, എഡ്യൂക്കേഷൻ നോക്കണ്ട, സാമ്പത്തികം നോക്കണ്ട, നിറം നോക്കണ്ട, പൊക്കം നോക്കണ്ട, വണ്ണം നോക്കണ്ട, മനുഷ്യനായാൽ മതി ഇഞ്ചു കൊണ്ടുവരും. അപ്പൊ ഈ രാജമാരി പുരടെ നിങ്ങൾ നിങ്ങൾക്ക് കാണണമല്ലോ, നിങ്ങൾ ചോദന പോലെ മുടന്തരം എടുത്തോണ്ട് പോലെ എങ്ങനെ ചോദിക്കുക, മനുഷ്യനല്ലേ വരണ്ട? വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് അവഗണിക്കപ്പെട്ടവരെ വിളിച്ച വിളിച്ചോര് വന്നില്ലേ, വരുന്നവരെ വിളിക്കുക. ഇതിൽ പോയി ഒരു ട്രിപ്പ് അടിച്ചു കുറെ പേരെ കണ്ടി എന്നിട്ട് പറഞ്ഞു ഇനി സ്ഥലമുണ്ടോ എന്ന് പറഞ്ഞു. പഠന കർത്താവ് പറയാണ് അല്ലെങ്കിൽ ഉടമസ്ഥം പറയാണ് ഇനി സ്ഥലമുണ്ടല്ലേ. ഒരു കാര്യം ചെയ്തോളൂ, പെരുവഴി കഴിഞ്ഞു വേലികൾ തിരികെ പോവുക എന്ന് പറഞ്ഞാൽ റോഡിലും പോണം ഓടയിലും പോണം. പോയിട്ട് എന്റെ വീട് നിറയുന്നവരെ അടക്കൂടാ, എനിക്ക് എങ്ങനെ വീടാണ്? ഇതാര് പറഞ്ഞു? നിശ്ചയാതം വരെ പറഞ്ഞു. അപ്പൊ വണ്ടി വിട്ട് യോഗ്യത നോക്കാതെ ചുവന്നു കൊണ്ടുവന്ന വിരുന്ന് കൊടുക്കുന്ന മാർഗമാണ് സുചേതം. അങ്ങനെയല്ലേ നമ്മളൊക്കെ പറഞ്ഞു? തന്നെ പറഞ്ഞ എത്ര പേരുണ്ട് ഇതാണ് തമ്പുരാതിന്റെ ചുമന്നല്ലേ ഇതാ കൊണ്ടുവന്നു അല്ലേ? എന്റെ ദാസന്മാരെ വിട്ട് നീ വര മനസ്സിലാഞ്ഞിട്ട് നിന്നെ വശീകരിച്ച് ഞാൻ നാടൻ ഭാഷ പറഞ്ഞ കെട്ടി വലിച്ച് നിന്നിന്നത് കൊണ്ടുവന്നല്ലേ? ഞാൻ തന്നെ എന്റെ അന്വേഷണത്തിൽ വന്നു അന്ന് എത്ര പേര് പറയും? ഞാൻ താല്പര്യപ്പെട്ടതല്ല, ദൈവം എന്നെ നിർബന്ധിച്ച് വശീകരിച്ച് ഈ കൃപയിലേക്ക്, ഈ വിരുന്നിലേക്ക്, ഈ സത്യയിലേക്ക്, ഈ ആരാധനയിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് തിരിച്ചറിവുള്ളവർ കയ്യൊന്ന് ഉയർത്തിയാട്ടെ. തന്നെ അങ്ങനെ പറഞ്ഞാട്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഉള്ളതായിക്കോ. അപ്പൊ ലൂക്കോസ് 14:15-24 വരെയുള്ള കാര്യം കേട്ടാൽ ആളുകൂടും. ഓക്കെ, ഇനി 15 വായിക്കണ്ട, നോക്കിയാണോ? പഠനം ആവശ്യപ്പെട്ട കാലഘട്ടം വായിക്കൊണ്ട് എങ്ങനെ പറയുന്നത്? 15:1 വരെ വായിക്കുമ്പോ കൂട്ടം വിട്ടുപോയ ഒരാൾ അത് കോട്ടം വെക്കാതെ ഇളയ പുറകെ ചെന്ന് കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് തോടലിട്ട് മുറിവ് കെട്ടി വഴക്ക് പറയാതെ താലോലിച്ച് വീട്ടിക്കൊണ്ടുവന്ന് നാട്ടുകാരെ കൂട്ടുകാരെ വിളിച്ച് സംഭവിക്കുക. ഇങ്ങനെയാണ് ആരാ വരികയില്ല, ഇങ്ങനെയാണ് ആള് കുറയത്തില്ല, ആള് കൂടും. അപ്പൊ യേശുവിന് ഇങ്ങനെ രണ്ടുപേരെ ടീച്ചിങ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിന് ശരിയായ മീനിങ് എന്നാ വാപ്പേ? മീനിങ് പറഞ്ഞുതരാം. ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടവരാണ്. എന്തായാലും അർത്ഥം ശ്രദ്ധിച്ചു കേട്ടോളൂ. വരാൻ വ്യവസ്ഥയില്ല, വന്നവർക്ക് വ്യവസ്ഥയുണ്ട്. ഈ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ചെറുതാണ്, പക്ഷെ സ്വർഗം ചെറുതാണ്. ഈ ചെറിയ കൂടിയിരുന്ന സ്വർഗം ചെറുതാണ്. വളരെ കുറച്ചു പേർക്കാണ് നമുക്ക് ഈ കുറച്ചു പേർക്ക് തോന്നുന്നു ഇഷ്ടം ബെസ്റ്റായാണ് ഇനി കൂടുതൽ ആളുകൾ നമുക്ക് ഇഷ്ടം. ശരി, മൂന്നാല് സീറ്റെ മാറി മാറി ഇന്ത്യ സുഖത്തില്ലേ, ആര് കയറാതിരിക്കാതെ. പക്ഷെ കമ്പനിക്ക് അത്തല്ലേ, അത് കമ്പ്യൂട്ടർ തൂങ്ങിയാണ് ഇരുപത് ഡ്രൈവർക്ക് എന്ന സമ്മതം നമുക്ക് പറഞ്ഞത് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഈ സഭാപാലിന്റെ നോക്കിയേ, ബാഗ് വെക്കാനൊരു സ്ഥലം, കാല് ഇടയ്ക്കൊന്ന് നീട്ടാനൊരു സ്ഥലം, കൈ പുറകോട്ട് കൊടുക്കാനൊരു സ്ഥലം, ആത്മാക്കൾ വരരുത്. ഇത് പ്രാർത്ഥനയിൽ അർത്ഥാവി ആത്മാക്കളെ ചുമ്മാ പറയുന്നില്ലേ? അതുകൊണ്ട് വരാത്തതിനാണ് നന്ദി സ്വർഗം ചെറുതല്ല. അതിന് വാക്കുണ്ടോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ്തുതാണ്. വാതിൽ ചെറുതാ, വാതിൽ ചെറുതും പറഞ്ഞ അർത്ഥം വാസ്തു അർത്ഥം വിശദീകരിച്ചു തരാം. ആ വാതിൽ കൊച്ചു രണ്ടു ചെറുപ്പം ചെയ്യാം. ഇപ്പൊ ഈ ബാക്ക് ടോപ്പ് എന്നല്ലേ പിള്ളേരെ പേര് പുറകിൽ ബാഗ്, ആ കണ്ടാലും കൈ ബാഗ് ആയിപ്പോ രണ്ട് കൈ ഫ്രീ ആയിട്ട് എവിടെ ചാടിക്കണം ബാഗ് പുറത്തും കിടന്നു. അപ്പൊ ഇത് എടുത്തോണ്ട് പിന്നെ ഈ വാതിൽ കൊണ്ട് കയറാൻ പറ്റില്ല, കാരണം ടൈറ്റ്. എന്താ കട്ട പറഞ്ഞ അർത്ഥം? ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ അനുഭവിക്കാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഈ എയർപോർട്ടിൽ അറിയാം, ഭാര്യയും ഭർത്താവ് അറിയും ശരി, അളിയിലും 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 അറിയും ശരി, വന്ന് 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 ഒറ്റയാൾ കിടക്കുന്നവരുടെ ഓർമ്മ. അവരുടെ ആ സ്കാനിങ്ങില് ഭാര്യയെ കേട്ടാൽ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അളിയിലെ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഇന്റിമേറ്റ് ഉള്ളതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, ഒറ്റയ്ക്ക് കിടക്കണം. ഇത് തന്നെയാ സ്വർഗരാജ്യം. മാതൃകയുള്ള ഓരോരുത്തർക്കും യേശുവുമായി ബന്ധം വേണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയുമായി പേഴ്സണൽ റിലേഷൻ വേണം നിർബന്ധമില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറുമായി ഒരു വലിയ വേണം നിർബന്ധമില്ല. എന്നാൽ ദൈവസഭയിൽ അംഗമാകുന്ന ഒരാൾക്ക് യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഇവിടെ മുഴുവൻ കസേര കാര്യം ഇറക്കുന്ന അതിന് കുറച്ചെടുക്കാൻ പറ്റൂ. ക്വാണ്ടിറ്റി വരക്ക അതിന് കുറച്ചെടുക്കാം. പറയുന്നത് എന്താ സ്ഥാപിക്കുന്ന എന്താ? ഇന്ന് രാവിലെ അവരുടെ ക്ലാസ് കേട്ടു പറയുന്നത് എന്താ സ്ഥാപിക്കുന്ന എന്ന് പറയുന്ന പോലെ അറിയില്ലാതെ മുഴുവൻ നമ്മള് ഈ അങ്ങനെ വിശ്വസിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. ആ ഇത് അവരുടെ മനസ്സിൽ ചിന്തിച്ചു വരണം. എന്നാൽ അവരോട് നിങ്ങൾ ധരണമായി അടുത്ത കൊല്ലം ഒരാൾ കൊച്ചിനെ മണി പള്ളി വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ദൈവമുണ്ട്. മനുഷ്യന്റെ അകത്തിരിക്കുന്ന പ്രശ്നങ്ങളെ വിവേചിച്ച് വിടുതൽ കൊടുക്കുന്ന ദൈവശക്തി അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പാസ്റ്റർമാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പിശാചിനെ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ കെട്ടഴിച്ച് വിടുതൽ നൽകി അവരെ ദൈവരാജ്യത്തിലേക്ക് കയറ്റാൻ എനിക്ക് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യം തിരികെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ആള് കൂടുന്നുണ്ടായിരുന്നു, ആള് കൂടുന്നതിന് കർത്താവ് എതിരല്ലായിരുന്നു. അങ്ങനെ ആള് കൂടി, ആള് കൂടിയപ്പോൾ കർത്താവ് പറയാണ് ഒരു കാര്യമുണ്ട്, വരാൻ വ്യവസ്ഥയില്ല പക്ഷേ നീക്കണ വ്യവസ്ഥയുണ്ട്. അതെന്തോ എന്റെ ശിഷ്യനാണെങ്കിലേ ത്യജിക്കണം. എന്തോ ധരിക്കണം, ആദ്യം അപ്പൻ പിന്നെ അമ്മ പിന്നെ ഭാര്യ പിന്നെ മക്കൾ എന്ന് പറഞ്ഞ കർത്താവ് ഒന്നും ചെറുതാ പറയാം നിനക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിടണം. എന്റെ കർത്താവെ ഞങ്ങള് ക്രൂസേരി കേട്ടത് അങ്ങനെയല്ലല്ലോ, ഇപ്പോഴുള്ള ഭാര്യ കുറേ പിടിക്കാവും, ഇപ്പോഴുള്ള മക്കള് കുറേ കാശുള്ളവരാവും, ഇപ്പോഴുള്ള പഴയ കാർ മാറ്റിട്ട് പുതിയ കാർ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുക ഇതെല്ലാം വിടണോ? ഇതെന്നാ കർത്താവ് ഇങ്ങനെ തിരിച്ചും പറഞ്ഞു പറയുന്നത്? മക്കളെ ശ്രദ്ധിച്ച് കേൾക്കാൻ, ഇതൊന്നും വിടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ പിന്നെ എന്നാ പറഞ്ഞത്? പ്രയോറിറ്റി മാറ്റാനല്ലേ ഞാൻ പറഞ്ഞു. ഹലോ ഒന്ന് പറയാമോ, പ്രയോറിറ്റി മുൻഗണന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ഒന്നാമതിരിക്കുന്നത് എന്തോ അവിടെ ഒന്ന് പിടിച്ചടക്കണം, എന്നിട്ട് അതിലെത്താതെ നടന്നിട്ട് ഒന്നാമത് യേശുവിരിക്കണം. അപ്പൊ ഒന്നാമത് ഇരുന്നത് രണ്ടാമതാവും. ഒരു കൊച്ച് പള്ളി പോകാനായിട്ട് ഉടുപ്പിടുക, അപ്പത്തിന് അപ്പഴേ ഭർത്തമായിരിക്കും. ചെറുക്കൻ്റെ വിശുദ്ധി കാണാനായി കാത്ത് നോക്കിയിരിക്കും. ചെറിയ കൊച്ചല്ലേ, ഇട്ടിട്ട് വന്നപ്പോ ഒരു ബട്ടൺസ് വാങ്ങ, ഒരു ബട്ടൺ പതിയും. അപ്പം വലിയ മറ്റേ തുമ്പ പിടിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞേടാ എന്നാ നീ കാണിക്കുന്നത്? ഏയ് ഉടുപ്പ് ശരിയല്ലോ. എടാ ഉടുപ്പ് ശരിയല്ലല്ലോ, നല്ല നീ ഇട്ടേണ്ട കുഴപ്പം. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇത് നീ ഉടുപ്പ് ശരിയല്ലേ? പിള്ളേർ പറഞ്ഞാൽ കേൾക്കുക, കുറെ നേരം കഴിഞ്ഞു അപ്പച്ചു ഞാൻ പറഞ്ഞു നീ ഒന്ന് കേൾക്കാവോ? ആ അമ്മ പറ മുഴുവൻ പെട്ടെന്ന് ചോദിക്കുക. അതിന് ഞാൻ മുഴുവൻ പറഞ്ഞു വന്നാൽ തെറ്റിയിട്ടുള്ളൂ. പറഞ്ഞ വിജയപ്പോലെ ഇതാ എല്ലാവരുടെ പ്രശ്നം. ഈ തെറ്റിയിടത്തൊന്ന് നോക്കിയ വീട്ടിൽ കിട്ടുന്ന വിഷയം തിരിയുകയല്ല, ഇത് തുടക്കത്തിലെ തെറ്റിക്കിടക്കുക. ഭക്ഷണം മൊത്തം അയക്കാതെ ഒന്ന് ശരിയാവോ എനിക്ക് തോന്നുന്നു. കേൾക്കാൻ ശരിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നുള്ള പണിയാണ് നമ്മളുടെ മൊത്തോ അമേ. ചെറുക്കൻ മനസ്സിലാ വരുന്നോടെ പുള്ളി കഴിച്ചു. ഇനി എന്നാ ചെയ്യേണ്ടത്? എടാ ഒന്നാമത്തെ ബട്ടൺ കണ്ടുപിടിക്കേ, കാണിച്ചു ഒന്നാമത്തെ ബട്ടൺ കൂടെ കണ്ടുപിടിക്കേ. അത് രണ്ടു പിള്ളേ ക്ലിക്ക് ചെയ്ത് കിട്ടു. ഇനി നീ ഇഷ്ടം കണ്ണുടച്ചിട്ടു തെറ്റി തന്നു ശരിയാട്ടോ. അവന്റെ വിചാരം താഴെ വരുന്ന താഴെ വന്നപ്പോ ഒരു ബട്ടൺ പറഞ്ഞില്ല. ഈ ഒന്നാമത് വരേണ്ടത് ഒന്നാമത് വരണം. അപ്പൊ ഞാൻ രണ്ടു ദിവസം രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഈ യോഗത്തിൽ പോയിട്ട് വരുമ്പോ ഞാൻ ഈ ഉപമ പറഞ്ഞു. എന്റെ കൂടെ ഇരുന്ന വാസന പറയും എന്റെ വാസന ഇപ്പൊ ഒരു പെട്ടെന്ന് നല്ല ബാക്കി രണ്ട് മൂന്ന് പെട്ടെന്ന് ബാക്കി പറയല്ല. എന്തോ ഈ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. വേദപുസ്തകം നമ്മളൊന്ന് സമാധാനമായിട്ട് പഠിക്കണം. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയുകയല്ല, കാരണം നിനക്ക് ദീർഘായുസ്സും നന്മയുണ്ടാണ്. അപ്പനെ അമ്മയെ ബഹുമാനിക്കാൻ വൈകു പറയുന്നത് ഭാര്യ സ്വന്തം ശരീരത്തിൽ പോലും ജയിക്കും എന്ന് പറയുമ്പോ ഭാര്യ ഉപേക്ഷിക്കാൻ പറയുമോ? അപ്പൊ പിന്നെ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. എന്നേക്കാൾ അധികം അവിടെ അയ്യവരായിരിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്റെ സ്ഥലം ഏതാന്ന് പറയണം. അവന്റെ സ്ഥലം ഒന്ന് ചൂണ്ടിക്കാണിച്ചേ ഇന്ന് രാത്രിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ജനത വലിച്ചിറക്കിയിട്ട് കർത്താവിന് വിട്ടുകൊട. എന്നാൽ ജീവിതം മൊത്തം അങ്ങനെ അത് ചെയ്യണമെങ്കിൽ കഠിന കഷ്ടത്തിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. ജീവിതത്തിൽ വേദനകളുടെ നടുവിൽ നമ്മൾ അഴിച്ചു മറിയാൻ തയ്യാറാവത്തുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി പറയാനുള്ളത് ഈ പറഞ്ഞ വിഷയത്തിന്, അതായത് ശിഷ്യത്വത്തിന് രണ്ട് ഉപമ ഒന്ന് ഗോപുരം പണി, രണ്ട് യുദ്ധം. ആ നമ്മൾ യുദ്ധം എന്നൊരു കാര്യമുണ്ട്, പക്ഷേ ഞാൻ ഇനി അതിലോട്ട് പോകുന്നില്ല. ഗോപുരപ്പണിയെ ഞാൻ ഇനി ചിന്തിച്ചു. അഞ്ച് ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവ് വന്നത്. ഞാൻ നിങ്ങൾ പറയാം, ഗോപുരം പണി, വീട് പണി. ഗോപുരം എന്ന് പറഞ്ഞാൽ വീട് പണി പോലെ തന്നെയാണ്. മൂന്ന് സാമ്യവും അഞ്ച് വ്യത്യാസവും പറയാം. ഒന്നാമത്തെ സാമ്യം, ഒരേ മെറ്റീരിയൽസ് കൊണ്ടാണ് ഗോപുരവും വീടും പണിയുന്നത്. രണ്ട്, ഒരേ മേസ്തിരിമാരാണ് രണ്ടും പണിയുന്നത്. മൂന്നാം, ഒരേ ടൂൾസാണ് മൂന്നിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, കല്ല്, സിമെന്റ്, കമ്പി, എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് ഇവരൊക്കെയാണ് പണിയുന്നത്. സാമ്യം ഇനി വ്യത്യാസമല്ല, വ്യത്യാസം നമുക്കറിയാം. വീട് അഥവാ കെട്ടിടം ഒരുപാട് ഗോപുരം ഒരുപാടില്ല, വല്ലപ്പോഴും ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ദുഃഖത്തിലോ. വ്യത്യാസം എന്തൊക്കെയാണ് ഞാൻ പ്രാജ്ഞയർത്ഥം പറയാറ്. ഒന്ന്, ഗോപുരം വീടിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. ഒരു 10,000 വീടിനിടയ്ക്ക് ഒരു ഗോപുരം വരുത്തുള്ളൂ. എന്തിനാ ഗോപുരം? ഗോപുരം വളരെ ഉയരത്തിൽ പണിതിട്ട് അവിടേക്ക് ശത്രുക്കളുടെ വരവ് നോക്കി അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥൻ അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാടൊന്നും കാണത്തില്ല, ഇടയ്ക്കുടനെ നടക്കൂ. എന്താ മെസ്സേജ്? മെസ്സേജ് ഇതാണ്, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം പണിയുന്ന കുറച്ച് പേരെ ഉണ്ട്, ബാക്കി ആൾക്കാരൊക്കെ വീണ്ടും പണിയ. കുറച്ച് നേരം ധ്യാനിച്ചാൽ മനസ്സിലായിപ്പോ. രണ്ട്, ഈ വീട് പണിയെ അപേക്ഷിച്ച് ചെലവ് കൂടുതലാണ് ഗോപുരം പണി. ആത്മീയം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കോസ്റ്റ്ലിയാണ്. കേൾക്കുന്നുണ്ടോ? ഇത് ലാഭം കൊയ്യുന്ന മാർഗമല്ല, ചെലവ്. ഏറ്റവും കൂടുതൽ സ്വന്തം ജീവനും ഇതിനു വേണ്ടി കൊടുക്കുന്ന മാർഗമായി. വീടും പണിയെ അപേക്ഷിച്ച് ചെലവ് കൂടുതല ഗോപുരം പണി. മൂന്ന്, വീടിനേക്കാൾ എപ്പോഴും ഗോപുരമിക്കണം ഗോപുരം. പ്രിയപ്പെട്ടവരെ, ഈ ലോകക്കാരേക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ നീ ഒരു വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് എന്നാക്കാം. ഒരു 50 വയസ്സായിരിക്കും വേണ്ടിയൊക്കെ വഴക്ക് കൂടുക. അവിടെ നമ്മൾ ഉയരത്തിൽ ചിന്തിക്കണം. ദശ നിറങ്ങാൻ നേരത്തെ കണ്ടക്ടറായിട്ട് വഴക്കാം, 50 വയസ്സ് മാത്രമുണ്ടാകണം. ഇപ്പൊ കണ്ടക്ടർ പറഞ്ഞു, താഴത്ത് നിറഞ്ഞ് ഇന്ത്യ ജയിച്ചി ഇല്ല, ഞാൻ ഒരു കാലത്തെ വെച്ചോണ്ട് നിൽക്കും. കാശ് നിന്ന് നിന്ന് വണ്ടി ഇച്ചിരി മുമ്പോട്ട് എടുത്തു, അമ്മച്ച് വീണു, കാലൊഴിഞ്ഞു, ആശുപത്രി ചെന്നു, 50,000 രൂപയെ 50 പൈസയ്ക്ക് ഈ മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അതൊന്നും മാറണ്ടേ? ഓട്ടം ആരാരെ പറ്റിക്കാനാ ഇവിടെ? എത്ര കാലം ഒട്ടുപിടുത്ത ജീവിതം ഒരിച്ചത് ഉയരത്തിൽ ചിന്തിക്കാൻ മേലെ. ക്ഷമിക്കുന്നത് ആരാ? ഉയരത്തിരിക്കുന്നവനാ. ഓട്ടം നിൽക്കുന്നത് ആരാ? ഉയരത്തിരിക്കുന്നവനാ. വിട്ടുവീഴ്ച ചെയ്യുന്നത് ആരാ? ഉയരത്തിൽ നിൽക്കുന്നവനാ. ഈ ഉയരത്തിൽ നിന്നാണ് പറയുന്ന അത് ഒരു പ്രാവശ്യം വിമാനത്തെ കയറിയ മനസ്സിലാവും, പക്ഷെ പകല് കയറണം. നമ്മൾ ഈ മറ്റു ഭയങ്കര കെട്ടിട എയർപോർട്ട്, ഈ സ്ഥാപനം പൊങ്ങി തുടങ്ങുമ്പോ എയർപോർട്ട് സോപ്പത്തി പോലെ. എയർപോർട്ടിന് മാറ്റം വന്നില്ല, നമുക്ക് മാറ്റം. നമ്മൾ ഒരിച്ചിരി ഉയരത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഈ ഗോപുരം എല്ലാം തീപ്പറ്റി പോലെയാണ്. ഗോപുരം ഉയരമുള്ളതാണ്. സ്വപ്നം നാല്, വീടിന് പല ഉപയോഗങ്ങളുണ്ട്. ആശുപത്രി ആക്കാം, പഞ്ചായത്ത് ആക്കാം, താലൂക്ക് ആക്കാം, പോസ്റ്റ് ഓഫീസ് ആക്കാം, തൊഴുത്താക്കാം, വീടാക്കാം. പക്ഷെ ഗോപുരത്തിന് പല ഉപയോഗമില്ല, ഒറ്റ ഉപയോഗമുള്ളൂ, വാച്ച് ടവർ. അഞ്ചാമത്തേത്, നിങ്ങൾ 8 മുറിയുള്ള ഒരു വീട് പണിയാൻ തടയിട്ടു. എഞ്ചിനീയർ പറഞ്ഞു 20 ലക്ഷം രൂപ തീർത്തരാവുന്നു, 30 ആയിട്ട് തീർന്നില്ല. കൊച്ചിനെ കല്യാണം പഠിപ്പിച്ചു. ഇനി എന്നാ മാറും? അപ്പൊ പിന്നെ അത് വാങ്ങിയിട്ടുണ്ട്. ഒരു മൂന്ന് മുറി ഫിനിഷ് ചെയ്തത് കയറാം ഫ്രണ്ടിലൊക്കെ. പിന്നെ ആ ഫ്രണ്ടൊന്ന് ഡയറി കഴുകാം. ഒരു കുഴപ്പമില്ലെന്നേ, വീട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഉപയോഗിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാ ഗോപുരത്തിന്റെ കുഴപ്പമുണ്ടാവില്ല. ടോപ്പിലെത്തിയില്ലെങ്കിൽ ഒരു യാതൊരു ഒരു നാരങ്ങാവെള്ളത്തിന പോലും തുടങ്ങാൻ പറ്റില്ല. കാരണം ഇതിന് അടിയിലേക്ക് ഒന്നുമില്ലെന്നേ മുകളിൽ ഉള്ളു. ഏറ്റവും ടോപ്പിന് ഒരു റൂമുള്ളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കൊണ്ട് ഈ മാർഗത്തിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കാലനാളത്തിങ്കിൽ എടുക്കപ്പെടും. അല്ലെങ്കിൽ രോഗത്തൊക്കെ കിട്ടിയാലോ വിടുതൽ കിട്ടിയാലോ എന്തരായാലോ ഒന്നും ഒരു ഗുണോ ഇല്ല. കാഹളം ഒരിക്കുമ്പോൾ എടുക്കപ്പെടുന്നില്ലെങ്കിൽ ഇതിനകത്ത് വന്നത് മണ്ണത്തരായി. ശ്രദ്ധിച്ചായിരുന്നോ? നാം ഈ ആഴ്ച മാത്രം പ്രത്യാശിക്കുന്നെങ്കിൽ സകല മനുഷ്യരെക്കാളും അനിഷ്ടരാണ്. എന്റെ ദൈവമേ, കാഹളം ധരിക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാരുള്ള തെല്ലോ നല്ല വിചാരം. എന്നാ മതിയോ? ഈ 2000 ആണ്ട് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നത് പറയുക, 2000 വരുമ്പോ തന്നെ പറഞ്ഞു ഓണിയില്ലേ കേട്ടോ. നാട്ടുകാരെ നോക്കിയിരിക്കുക, നമ്മൾ എടുക്കപ്പെടുന്ന കാണാം. നമ്മളോട് പ്രേമുണ്ടല്ലോ, നമ്മുടെ വീട് എടുക്കാതെ ക്ഷമിക്കണം. അതേ പോയി യുദ്ധത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, രണ്ട് വാക്ക് പറഞ്ഞു വിട്ടേക്കാം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേക്ക ശിഷ്യത്വവും വിശ്വാസ ജീവിതവും തന്നെ തന്നാ. വിശ്വാസ ജീവിതം വളരെ രോഗത്തോക്കിനൊക്കെ വരുന്ന ആ പ്രൈമറി സ്റ്റേജ് അന്നേരം സാത്താൻ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഒരു ശിഷ്യത്വം നമ്മൾ സാത്താനെ ആക്രമിക്കുക. വായിച്ച് നോക്കിക്കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയ്ക്ക് കൊണ്ടുപോവുകയാണ് ശിഷ്യത്വം. അവൻ ഇങ്ങോട്ട് വരുമ്പോൾ തടയുന്നതല്ല, അവനെ പാളയത്തിൽ കയറി തല്ലുന്നതാണ് ശിഷ്യത്വം. ആണോ? അതെ. അവൻ കൈയടക്കി വെച്ചിരിക്കുക നിധിയെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും കേട്ടല്ലോ. ആത്മാക്കളെ കൊള്ളയടിച്ചു വെച്ചിരിക്കുന്ന പിശാചി കേറി ആക്രമിച്ച അവന്റെ പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് ദൈവരാജ്യത്തിൽ കൊടുക്കുന്നതാണ് വിശേഷമേല. മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളായി സാത്താന്റെ പ്രോപ്പർട്ടിയാണ് അവനെ കീറി ആക്രമിക്കുക. ഒരു രാജാവും മറ്റൊരു രാജാവും പടക്കുക ശിഷ്യത്വം പറഞ്ഞാൽ യേശു കർത്താവിനോട് കൂടെ സാത്താന്റെ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നതാണ് ശിഷ്യത്വം. രണ്ടാമത്തെ അവന്റെ ആർക്കെ അറിയണം? അവന്റെ 20,000 ഓക്കെ. രണ്ട്, നിന്റെ ആർക്കെ അറിയണം? നിന്റെ 10,000. എന്നിട്ട് കമ്പാരിസൺ ചെയ്യണം, നടക്കുമോ? നടത്തിയാലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല, എങ്ങനെയാ സാധാരണ കോംപ്രമൈസ് ചെയ്ത് കൃത്യതെന്നു? സാധാരണ കോംപ്രമൈസ് അത് അവിടുത്തെ കാര്യം. ഉദാഹരണത്തിന് ഒരു ഒരു ലോക്കൽ ബേസ് ഉണ്ടോ? നമ്മളെവിടെ കോംപ്രമൈസ് ചെയ്തെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ, സാത്താനുമായിട്ട് നമ്മൾ യുദ്ധത്തിനൊരുങ്ങിയാൽ അവനോട് നേടാനൊന്നുമുള്ള കഴിവൊന്നും നമുക്കില്ല. പേഴ്സണലി നമുക്കില്ല. അത് എത്ര കൈയടിച്ചാലും എത്ര പാട്ട് പാടിയാലും നമുക്ക് ഇത്ര ഇത്രയുള്ള നമുക്കറിയാം. പിന്നെ എന്നാ മാത്രം പ്രവർത്തി ചെയ്താൽ മതി. യുദ്ധം എഹോവയ്ക്കും, യുദ്ധം എഹോവയ്ക്കും. അപ്പൊ ദൈവത്തിന്റെ സർവായുധം ഇവിടെ പറഞ്ഞു ദൈവമാകുന്നാല് ദൈവത്തിന്റെ സർവായുധവർഗം നീ മേടിക്കണം. കാരണം അവന്റെ കയ്യിലുള്ള 20,000 ഏറ്റുമുട്ടാൻ നീ എത്ര ചോദിച്ചാലും പറ്റും. എന്നാ സർവായുധവർഗം മേടിച്ചാൽ നിന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കത്തില്ല, ഒരു മന്ത്രവാദി നിൽക്കത്തില്ല, ഒരു ആഭിചാരം